2022 നവംബർ 5 ശനിയാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ 3-ാം പേജിൽ നിന്ന് വായിക്കുന്നത് ശ്രീലക്ഷ്മി. കയ്യിലുള്ളത് 12 ലക്ഷം കോടി, എന്നിട്ടും പെൻഷൻ തുകയിൽ പിടിവിടാതെ. PH സനൽകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ നിന്ന് തിരുവനന്തപുരം. രാജ്യത്ത് 6 കോടിയോളം ജീവനക്കാർ മാസം തോറും ശമ്പളത്തിന്റെ 12% തുക നൽകുന്ന പ്രൊവിഡന്റ് ഫണ്ടിൽ കുമിഞ്ഞുകൂടിയത് 12 ലക്ഷം കോടി രൂപ. എന്നിട്ടും തുച്ഛമായ പെൻഷൻ മാത്രമേ നൽകൂ എന്നാണ് പ്രൊവിഡന്റ് ഫണ്ട് വാശി പിടിച്ചത്. വർഷങ്ങൾ നീണ്ട കോടതി ഇടപെടലിനെ തുടർന്നാണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ നീതി ലഭിക്കുന്നത്. ആകെ 75 ലക്ഷം പെൻഷൻകാരുള്ള EPFOയുടെ പ്രവർത്തനങ്ങൾ വളരെ നിഗൂഢമാണ്. ആർക്കും അറിയില്ല പണം എവിടേക്ക് പോകുന്നുവെന്നും എവിടെ നിന്ന് വരുന്നുവെന്നും. ജീവനക്കാരുടെ നിക്ഷേപങ്ങൾക്ക് കേവലം 8.5% പലിശ. വിദഗ്ധരായ ഉദ്യോഗസ്ഥരെ നിയമിച്ച് EPF ഓർഗനൈസേഷൻ ശക്തിപ്പെടുത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്. EPFOയുടെ മൊത്തം അസറ്റ് അണ്ടർ മാനേജ്മെന്റ് 12 ലക്ഷം കോടിയാണ്. EPFO ജീവനക്കാരെല്ലാം സാമ്പത്തിക വിദഗ്ധരോ അതിൽ പരിശീലനം ലഭിച്ചവരോ അല്ല. ഇത്രയധികം പണം കൈകാര്യം ചെയ്യാൻ അവർക്ക് സാധിക്കാറുമില്ല. 2019 EPFO, SBI മ്യൂച്വൽ ഫണ്ട്, UTI അസറ്റ് മാനേജ്മെന്റ് എന്നീ സ്ഥാപനങ്ങളെ ഫണ്ട് മാനേജരായി 3 വർഷത്തേക്ക് നിയമിച്ചിരുന്നു. EPFO നേരിട്ട് ഓഹരികളിൽ നിക്ഷേപം നടത്തുന്നില്ല. PF പലിശ നിരക്ക് അടിക്കടി മാറിക്കൊണ്ടിരിക്കും. ഇത് കേന്ദ്ര ബോർഡാണ് തീരുമാനിക്കുക. PF പെൻഷൻ ആശങ്ക ഒഴിയാതെ സമരക്കാർ. TK സുനിൽകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ നിന്ന് കൊച്ചി. മാന്യമായ PF പെൻഷന് വേണ്ടി 1995 മുതൽ പ്രക്ഷോഭ രംഗത്തുള്ളവർക്ക് സുപ്രീംകോടതി വിധി നൽകുന്നത് ആശങ്ക. പ്രായത്തിന്റെ അവശതകൾക്കും പ്രാരാബ്ദങ്ങൾക്കുമിടെ 27 വർഷം പോരാടിയവരിൽ ബഹുഭൂരിപക്ഷവും ശരാശരി 1000 രൂപ പെൻഷൻ വാങ്ങുന്നവരാണ്. ജീവിതാന്ത്യത്തിലെ അവരുടെ പ്രതീക്ഷകളാണ് വിധി അനിശ്ചിതത്വത്തിലാക്കിയത്. സുപ്രീംകോടതിയുടെ വിധിപ്പകർപ്പ് കാത്തിരിക്കുകയാണ് ഇവർ. 2007 കേരള ഹൈക്കോടതിയിൽ തുടങ്ങിയ വ്യവഹാരമാണ് ഇന്നലെ പരിസമാപ്തിയിലെത്തിയത്. PF പെൻഷൻ 2005 ഏപ്രിൽ എന്ന കട്ട് ഓഫ് ഡേറ്റ് നിശ്ചയിച്ചത് കേരള ഹൈക്കോടതിയും പിന്നീട് സുപ്രീംകോടതിയും റദ്ദാക്കി. ഇത് മറികടക്കാനാണ് 2014 സെപ്റ്റംബർ 1 കട്ട് ഓഫ് ഡേറ്റാക്കി നിയമ ഭേദഗതി കൊണ്ടുവന്നത്. 15,000 രൂപയിലേറെ ശമ്പളമുള്ളവരുടെ 12% PF വിഹിതത്തിൽ 1.16% കൂടി വർദ്ധിപ്പിച്ച് പെൻഷൻ പദ്ധതിയിലേക്ക് അടയ്ക്കണമെന്നും ഭേദഗതി ഉണ്ടായിരുന്നു. 2018 കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഭേദഗതി പൂർണ്ണമായും അസ്ഥിരപ്പെടുത്തി. ഈ വിധി സുപ്രീംകോടതി 2 വട്ടം ശരിവച്ചതോടെ ആത്മവിശ്വാസത്തിലായിരുന്നു രാജ്യത്തെ 70 ലക്ഷത്തിൽ പരം PF പെൻഷൻകാർ. ഇതിനിടെ വ്യക്തികൾ സ്വന്തം നിലയിൽ നിയമയുദ്ധം നടത്തി ഉയർന്ന പെൻഷൻ തുക EPFOയിൽ നിന്ന് നേടിയെടുത്തിട്ടുമുണ്ട്. എറണാകുളം ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസിലെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന തിരുവാങ്കുളം സ്വദേശി സുനിൽകുമാർ, ഹരിയാന ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ജനറൽ മാനേജറായിരുന്ന പർവീൺ ഖോലി എന്നിവർ ഈ കൂട്ടത്തിൽപ്പെടുന്നു. പുതിയ വിധി ഇവരെ എങ്ങനെ ബാധിക്കുമെന്ന് അറിയാനിരിക്കുന്നതേയുള്ളൂ. അതേസമയം പുനഃപരിശോധനാ ഹർജിയിലെ വിധിയിൽ സുപ്രീംകോടതി ജഡ്ജി RC ഗുപ്തയുടെ വിധി അംഗീകരിക്കുന്നതായി സൂചനയുണ്ട്. പെൻഷൻകാർക്ക് കട്ട് ഓഫ് ഡേറ്റ് വ്യവസ്ഥ അസ്ഥിരപ്പെടുത്തുന്ന RC ഗുപ്തയുടെ ഉത്തരവ് അംഗീകരിക്കപ്പെട്ടാൽ എല്ലാ പെൻഷൻകാർക്കും ഗുണകരമാകും. അത് വ്യക്തമാകണമെങ്കിൽ വിധിയുടെ പൂർണ്ണരൂപം പുറത്തുവരണം. ഉയർന്ന PF പെൻഷന് വേണ്ടിയുള്ള നിയമയുദ്ധം തുടങ്ങിയത് കേരളത്തിലാണ്. FACTEയിൽ നിന്ന് വിരമിച്ചവരാണ് ആദ്യം ഹൈക്കോടതിയിലെത്തിയത്. പിന്നാലെ മറ്റ് സംസ്ഥാനങ്ങളിലും പെൻഷൻകാർ സംഘടനകൾ രൂപീകരിച്ച് പോരാട്ടം തുടങ്ങി. PF പെൻഷൻ ഹയർ ഓപ്ഷൻ കേസിലെ ആദ്യ വിധിയുണ്ടാകുന്നതും കേരള ഹൈക്കോടതിയിൽ നിന്നായിരുന്നു. പെൻഷൻകാരുടെ ആശങ്കകൾ പരിഹരിക്കപ്പെടണമെങ്കിൽ വിധിയുടെ പൂർണ്ണരൂപം ലഭ്യമാകണം എന്ന് PF പെൻഷൻകാരുടെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് R. സഞ്ജിത് പറഞ്ഞു. EPF കേസിലെ നാൾവഴി. രാജ്യത്തെ 70 ലക്ഷത്തോളം EPF പെൻഷൻകാർക്ക് നിർണായകമായ വിധിയാണ് സുപ്രീംകോടതി പുറപ്പെടുവിച്ചത്. ഫണ്ടിന്റെ പ്രവർത്തനം മോശമായ സാഹചര്യത്തിലാണ് 2014 ഭേദഗതി കൊണ്ടുവന്നതും ഇതാണ് കേരള ഹൈക്കോടതി റദ്ദാക്കിയതെന്നുമായിരുന്നു EPFOയുടെ വാദം. പെൻഷന് 15,000 രൂപ ശമ്പള പരിധി നിശ്ചയിച്ച് EPFO 2014 ഓഗസ്റ്റ് 22 പുറത്തിറക്കിയ വിജ്ഞാപനം 2018 ഒക്ടോബർ 12 കേരള ഹൈക്കോടതി റദ്ദാക്കിയത്. പെൻഷൻ പദ്ധതിയിൽ ചേരുന്നതിന് കട്ട് ഓഫ് തീയതി പാടില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. 2019 കേരള ഹൈക്കോടതി വിധിക്കെതിരെ EPFO സുപ്രീംകോടതിയിൽ പ്രത്യേക അനുമതി ഹർജി നൽകി. ഈ ഹർജി തള്ളി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ച് സുപ്രധാന വിധി പുറപ്പെടുവിച്ചു. ശമ്പളത്തിന് ആനുപാതികമായ PF പെൻഷൻ ലഭിക്കാൻ അർഹതയുണ്ടെന്നായിരുന്നു സുപ്രീംകോടതി വിധി. ഇതിനെതിരെ പിന്നീട് EPFOയും കേന്ദ്ര സർക്കാരും നൽകിയ പുനഃപരിശോധനാ ഹർജിയെ തുടർന്ന് പ്രത്യേക അനുമതി ഹർജി വീണ്ടും പരിഗണിച്ച് വാദം കേൾക്കുകയായിരുന്നു. 2021 ഓഗസ്റ്റിൽ സുപ്രീംകോടതിയുടെ 2-അംഗ ബെഞ്ച് ഹർജികൾ ജസ്റ്റിസ് ജസ്റ്റിസ് യു യു ലളിത് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചിന് കൈമാറാൻ തീരുമാനിച്ചു. 2022 July 12 കേസ് പരിഗണിച്ചപ്പോൾ മൂന്നംഗ ബെഞ്ചിലെ ജസ്റ്റിസ് രവീന്ദ്ര ഭട്ട് പിന്മാറി. കേസ് രാജസ്ഥാൻ ഹൈക്കോടതി പരിഗണിച്ച സമയത്ത് ജസ്റ്റിസ് രവീന്ദ്ര ഭട്ട് ആ ബെഞ്ചിൽ ഉണ്ടായിരുന്നതിനാലാണ് പിന്മാറ്റം. അദ്ദേഹത്തിന്റെ ജൂനിയറായ ഒരു അഭിഭാഷകൻ സുപ്രീംകോടതിയിലെ PF പെൻഷൻ കേസിൽ ഹാജരാകുന്നതായി EPFOയ്ക്ക് വേണ്ടി ഹാജരായ ആര്യാമ സുന്ദരം ചൂണ്ടിക്കാട്ടിയിരുന്നു. 2014 പെൻഷൻ ഭേദഗതി റദ്ദാക്കിയ കേരളം രാജസ്ഥാൻ ഡൽഹി ഹൈക്കോടതി വിധികൾ ചോദ്യം ചെയ്ത ഹർജികളിൽ കേരള ഹൈക്കോടതി ഉത്തരവിലാണ് ആദ്യം വാദം കേട്ടത്. PF വിധി അവ്യക്തം എന്ന് NK പ്രേമചന്ദ്രൻ. തിരുവനന്തപുരം. EPF അംഗങ്ങളായ ലക്ഷക്കണക്കിന് ജീവനക്കാർ നടത്തിയ നിയമ പോരാട്ടത്തിന്റെ ഭാഗികമായ വിജയമാണ് സുപ്രീംകോടതി വിധി എന്ന് NK പ്രേമചന്ദ്രൻ MP അഭിപ്രായപ്പെട്ടു. പെൻഷൻ അവകാശങ്ങൾ നിരന്തരം നിഷേധിച്ച EPF കോർപ്പറേഷന് ഏറ്റ തിരിച്ചടിയാണ് ഇത്. വിധിയുടെ വിശദാംശങ്ങൾ കിട്ടിയ ശേഷമേ കൂടുതൽ പ്രതികരണം നടത്താനാകൂ. സംഘടിത മേഖലയിൽ ഉയർന്ന ശമ്പളത്തിന് ആനുപാതികമായി പെൻഷൻ നൽകണമെന്ന കേരള ഹൈക്കോടതി വിധി ഭാഗികമായി ശരിവച്ചിട്ടുള്ളതാണ് സുപ്രീംകോടതി വിധി. 1.16% അധിക വിഹിതം തൊഴിലാളികൾ നൽകണമെന്ന ഭേദഗതിയും സുപ്രീംകോടതി തത്വത്തിൽ റദ്ദാക്കിയത് ആശ്വാസകരമാണ്. PF പെൻഷൻ ഇനി മുതൽ അവസാനത്തെ 60 മാസത്തെ ശരാശരിയിൽ കണക്കാക്കാനാണ് സുപ്രീംകോടതി പറയുന്നത്. 12 മാസത്തെ വേതനത്തിന്റെ ശരാശരിയാണ് ജീവനക്കാർ ആവശ്യപ്പെട്ടത്. അതിനു പകരം 60 മാസത്തെ ശമ്പളത്തിന്റെ ശരാശരിയുടെ അടിസ്ഥാനത്തിലാകുമ്പോൾ പെൻഷൻ 20 മുതൽ 25% വരെ കുറയും. 1952 PF മാതൃ നിയമം ഭേദഗതി ചെയ്തിട്ടില്ലെന്നത് വസ്തുതയായി നിൽക്കുന്നു. സർവീസിലുള്ളവർക്ക് ഉയർന്ന പെൻഷൻ തെരഞ്ഞെടുക്കാൻ അവസരം കിട്ടുന്നത് ഗുണകരമാണ്. ഇതിന് 4 മാസം അനുവദിച്ചിട്ടുമുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ വിജ്ഞാപനം വന്ന 2014 September 1 മുമ്പ് ഉയർന്ന പെൻഷൻ ഓപ്ഷൻ നൽകാതെ വിരമിച്ചവർക്ക് ഉയർന്ന പെൻഷൻ ലഭിക്കില്ലെന്നതാണ് സങ്കടമെന്നും പ്രേമചന്ദ്രൻ ചൂണ്ടിക്കാട്ടി. അതേസമയം സംഘടിത മേഖലയിൽ ഉയർന്ന ശമ്പളത്തിന് ആനുപാതികമായി പെൻഷൻ നൽകണമെന്ന കേരള ഹൈക്കോടതി വിധി ഭാഗികമായി ശരിവച്ച സുപ്രീംകോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ് MP. പാർലമെന്റിനകത്തും ജുഡീഷ്യറിയിലും നടത്തിയ നിരന്തര ഇടപെടലുകൾ വഴിയാണ് തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരായി ഭാഗികമായെങ്കിലും വിധി വന്നത്. PF പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി D. മോഹനന്റെ പ്രതികരണത്തിലേക്ക്. പാർലമെന്റ് പാസാക്കിയ പെൻഷൻ പദ്ധതിയിലെ ആനുകൂല്യങ്ങൾ ഏകപക്ഷീയമായി വെട്ടിക്കുറയ്ക്കുന്നതിനെതിരെ ഹൈക്കോടതികൾ വഴി നേടിയ സംരക്ഷണം വീണ്ടും അട്ടിമറിക്കുവാൻ തുനിഞ്ഞ EPFOയ്ക്കും കേന്ദ്ര സർക്കാരിനും കിട്ടിയ പ്രഹരമാണ് സുപ്രീംകോടതി വിധി. ഒറ്റ നോട്ടത്തിൽ വിധി ആശ്വാസകരമാണ്. പെൻഷൻ കണക്കാക്കുന്നതിനുള്ള ശരാശരി വേതനം 12 മാസത്തിന് പകരം 60 മാസമാക്കിയത് ശരിവച്ചത് നിരാശാജനകവുമാണ്. ക്ഷാമബത്ത ഇല്ലാത്തത് മൂലം 27 വർഷം മുമ്പുള്ള തുച്ഛമായ തുക തന്നെ ഇന്നും പെൻഷനായി കിട്ടുന്നവർക്കും ഈ വിധി ഒരു തരത്തിലും സന്തോഷത്തിന് വക നൽകുന്നില്ല. ഇപ്പോൾ റിട്ടയർ ചെയ്യുന്നവർക്ക് മാന്യമായ പെൻഷൻ അർഹത വന്നു. അതും കൂടി ഇല്ലാതാക്കാനായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ശ്രമം. ഇന്നുള്ള 73 ലക്ഷം PF പെൻഷൻകാർക്കും ദേശീയ പ്രക്ഷോഭം തുടരുക മാത്രമാണ് പോംവഴി. സുപ്രീംകോടതി വിധി ഭാഗികം എന്ന് BMS. ന്യൂഡൽഹി. EPF പെൻഷൻ സംബന്ധിച്ച് സുപ്രീംകോടതി വിധി ഭാഗികമാണെന്നും അധിക ശമ്പളത്തിന് ആനുപാതികമായി പെൻഷൻ ആവശ്യമുള്ളവർ 1.15% വിഹിതം നൽകണമെന്ന നിർദ്ദേശം തള്ളിയത് സ്വാഹാർദ്ദമാണെന്നും BMS ദേശീയ സെക്രട്ടറി V. രാധാകൃഷ്ണൻ പറഞ്ഞു. അവസാന 60 മാസത്തെ ശമ്പളത്തിന്റെ ശരാശരി കണക്കാക്കണമെന്ന EPFO ആവശ്യം അംഗീകരിച്ചത് ജീവനക്കാർക്ക് തിരിച്ചടിയായി. മിനിമം പെൻഷൻ 5,000 രൂപയാക്കണമെന്നും എല്ലാ തൊഴിലാളികൾക്കും EPFൽ ചേരാൻ അവസരമൊരുക്കണമെന്നും വി രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. പെൻഷൻ ഫണ്ടിലേക്കുള്ള കേന്ദ്ര സർക്കാർ വിഹിതം വർദ്ധിപ്പിക്കണം. പെൻഷൻ പദ്ധതിയിലെ എല്ലാ അംഗങ്ങൾക്കും മെഡിക്കെയർ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉടൻ അംഗീകരിക്കണം.